നമസ്കാരം. ശ്രീ ദിനേശ് നാരായണൻ, ഇപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരത്തിന്റെ സ്വഭാവമെങ്കിലും വരുന്നത്. കഴിഞ്ഞ കുറെ കാലമായി ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പുകളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത്തവണ ഒരു മത്സരത്തിന്റെ സ്വഭാവം, ഒരു മറ്റു പാർട്ടികൾക്ക് ഒരു പ്രതീക്ഷയെങ്കിലും വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നാളെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ താങ്കൾ എങ്ങനെയാണ്, എന്തു പ്രതീക്ഷയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് താങ്കൾക്കുള്ളത്?
എക്സിറ്റ് പോൾസ് എല്ലാം കാണിക്കുന്നു, ഏഴ് എക്സിറ്റ് പോൾസ് വന്നതിന് എല്ലാം തന്നെ കാണിക്കുന്നത് ബി ജെ പിയുടെ വിജയമാണ്. ഗ്രൗണ്ട് ലെവലില് ഒരുപാട് ഡിസ്കണ്ടന്റ് കാണാമായിരുന്നെങ്കിൽ പോലും അത് വോട്ടേഴ്സ് അതനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എക്സിറ്റ് പോൾസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിപ്പം നാളെ റിസൾട്ട് വന്നാലേ എന്തായാലും എല്ലാവരെയും പോലെ കൃത്യമായിട്ട് അത് അറിയാൻ പറ്റൂ.
തീർച്ചയായും. പക്ഷെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി, കഴിഞ്ഞ രണ്ട് മൂന്നോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന ഒരു ഭരണാധിപന്റെ പ്രകടനം മാത്രമായിരുന്നു അവിടെ ചർച്ചാ വിഷയമെങ്കിലും ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാറേ ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി മാത്രമായിരുന്നു വോട്ടർമാർക്ക് അറിയാൻ തന്നെ ഉണ്ടായിരുന്നത്. ഇത്തവണ ഒരു ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്തായിരുന്നു അവിടെ?
ഇത്തവണ സൗരാഷ്ട്രയിൽ പ്രത്യേകമായിട്ടും പാർട്ടിദാർ എജിറ്റേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട്, കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് 2015 തുടങ്ങിയ പാർട്ടിദാർ അജിറ്റേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ അലയടികൾ വളരെ അധികം ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ലെവലില്. ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിദാർ അനാമത് ആന്ദോളൻ സമിതിയുടെ പ്രകടനം വളരെ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അത് ചില സ്ഥലങ്ങളിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരുന്ന ആൾക്കൂട്ടത്തിനേക്കാളും കൂടുതൽ ഹാർദിക് പട്ടേലിന്റെ സഭകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം പലയിടങ്ങളിലും ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നിട്ടുള്ള വിജയ് റൂപാനി, അല്ലെങ്കിൽ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള വിജയ് റൂപാനി, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ആനന്ദിബെൻ പട്ടേൽ, ഇവരുടെ ഒന്നും പേരുകളെക്കാളും കൂടുതലായിട്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേരുകൾ തന്നെയാണ് ഇപ്പോഴും ഗുജറാത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
നരേന്ദ്രമോദിക്ക് അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രസക്തമാണ് ഈ ഗുജറാത്തിലെ വിജയം? നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മാറിയ ശേഷം, പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി അവിടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടുത്തെ ഒരു വിജയം, ബി ജെ പിയുടെ വിജയവും തോൽവിയും നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രസക്തമായിരിക്കുമെന്നാണ് വിലയിരുത്താൻ കഴിയുക?
വളരെ അധികം പ്രസക്തമായിരിക്കും ഇത്. നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് ഇമേജിന്, അതായത് ഒരു ഇലക്ഷൻ ജയിക്കാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരിക്കും ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്സ്. അതായത് നരേന്ദ്രമോദി ഒറ്റയാളുടെ പ്രകടനം കൊണ്ട് മാത്രമാണ് ഇത്തവണയും ഗുജറാത്തിൽ ഇവര് ജയിക്കാൻ സാധ്യതയുള്ളത്, ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ളത്. അത് ത്രൂ ഔട്ട് ഇലക്ഷനിലും അത് കണ്ടിരുന്നു. മറ്റാരെക്കുറിച്ചും ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിയെ കുറിച്ച് ആ അതൃപ്തി ജനം അത്രയധികം കാണിക്കുന്നുണ്ടായിരുന്നില്ല. പല വിഷയങ്ങളിലും, ഇപ്പം ജോലിക്കാര്യത്തിലാണെങ്കിലും, ജോബ് ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അഗ്രികൾച്ചർ ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അഗ്രികൾച്ചർ ഗ്രോത്തിനേക്കാളും കൂടുതൽ അഗ്രികൾച്ചർ പ്രൈസസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഗുജറാത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2012 2007 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജോലിയില്ലായ്മ ഒരു വലിയ വിഷയം തന്നെയായിരുന്നു ഗുജറാത്തില്. അതേസമയം നരേന്ദ്രമോദിയുടെ പ്രഭാവം 2012 ഉണ്ടായിരുന്നതിനേക്കാളും കുറവായിരുന്നെങ്കിൽ പോലും അത് മറ്റ് ഏത് നേതാവിനേക്കാളും കൂടുതൽ തന്നെയായിരുന്നു ഇത്തവണയും.
ഇതിൽ നരേന്ദ്രമോദി പക്ഷേ ഇത്തവണ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ കൂടുതലായി കുറച്ചുകൂടി വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് പോലും ഒരു പാനിക്കാവുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന രീതിയിൽ മറ്റു പലരും വിമർശിച്ചിട്ടുമുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഇടപെടൽ ഗുജറാത്ത് ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന രീതിയിൽ വരെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി പരസ്യമായി. സ്വാഭാവികമായും ഇത്തരത്തിൽ പതിവില്ലാത്ത രീതിയിൽ താഴ്ന്ന നിലയിലേക്ക് അവിടുത്തെ ഒരു പ്രചാരണം മാറുകയും ചെയ്തിട്ടുണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കും ബാധിക്കുക?
അത് വളരെയധികം ബാധിക്കാൻ സാധ്യതയില്ല ഗുജറാത്ത് ആയതുകൊണ്ട് തന്നെ. കാരണം ഗുജറാത്തിലെ മറ്റ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിൽ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ഒരു ശക്തമായ നാഷണലിസം, അതുപോലെ ശക്തമായ ഒരു ഹിന്ദുത്വ നാഷണലിസം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആ ഒരു ചില പ്രശ്നങ്ങൾ എടുത്തിടുകയും, പാകിസ്ഥാൻ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നോൺ ഹിന്ദു ഇഷ്യൂ ആയിരുന്നാലും ശരി, ഇതൊക്കെ എടുത്തിടാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. അത് ഇത്തവണ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുജറാത്തില് കോൺഗ്രസ് പോലും കമ്മ്യൂണൽ ഇഷ്യൂസ് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഒരു പാർട്ടിയും കമ്മ്യൂണൽ ഇഷ്യൂസ് സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഇലക്ഷൻ ആയിരിക്കും മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ക്യാമ്പയിൻ ചെയ്ത, എല്ലാ പാർട്ടികളും ക്യാമ്പയിൻ ചെയ്ത ഒരു ഇലക്ഷൻ ഇതിനു മുമ്പ് ഗുജറാത്തിൽ നിന്നല്ല മറ്റ് ഒരു സ്റ്റേറ്റിലും തന്നെ ഉണ്ടായിട്ടുണ്ടാ വഴിയില്ല.
ഓക്കെ, അപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തന്നെ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം ആ രീതിയിലേക്കാണോ അവിടെ മാറിയിരിക്കുന്നത്?
അങ്ങനെയല്ല, അത് ഗുജറാത്തിൽ ഗുജറാത്തിൽ ഹിന്ദുത്വ മുസ്ലിം പ്രീണനം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വോട്ട് കിട്ടാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ ഒരു പേര് കോൺഗ്രസിന് നന്നായിട്ട് ഉണ്ട് തന്നെ അവിടെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു നെഗറ്റീവ് ഇമേജ് ഭൂരിപക്ഷം ഗുജറാത്തികളുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഹിന്ദു ആണോ അല്ലയോ എന്നുള്ള ഇഷ്യൂ ഒക്കെ വളരെയധികം എടുത്ത് എറിയപ്പെടുന്നതും ഇലക്ഷനിൽ അതൊരു വിഷയമാകുന്നതും, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തും അത്ര വലിയൊരു വിഷയമാകുന്ന ഒരു സംഗതി അല്ല അത്. പക്ഷെ ഗുജറാത്തിൽ അത് വലിയൊരു വിഷയം തന്നെയാണ്. മറ്റ് നേരത്തെ ചോദിച്ച പോലെ നരേന്ദ്രമോദിയുടെ പ്രസക്തി ഗുജറാത്ത് ഇലക്ഷൻ ബി ജെ പി തോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഷ്ടിച്ച് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു തോൽവിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ദേശീയ തലത്തിൽ അതിന് വളരെയധികം റിപ്പർക്കഷൻസ് ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ.
തീർച്ചയായും. അവസാനമായി ഒരു ഒറ്റ കാര്യം കൂടി ഉള്ളത്, മറുഭാഗത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി സ്ഥാനമേറ്റിരിക്കുന്നു. അതിനു മുൻപ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് ആദ്യമായി പ്രചാരണം നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഗുജറാത്തിൽ എന്ന് പറയാം കോൺഗ്രസിന് വേണ്ടി. രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം പ്രസക്തമായി ആയിരിക്കും എന്ന് കരുതുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരുന്നത്?
നാളെ വരുന്ന, ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് അതായത് ഏറ്റവും മുന്നിൽ തന്നെ നയിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബീഹാർ ഇലക്ഷൻസ്, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ യു പി ഇലക്ഷൻസ്, ഇതിലൊക്കെ കഴിഞ്ഞ യു പി ഇലക്ഷൻ, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഇലക്ഷൻസ്. ഈ രണ്ട് ഇലക്ഷൻസിലും വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടൊരു കാര്യവുമാണ്, എല്ലാവരും ഒബ്സർവ് ചെയ്തൊരു കാര്യവുമാണ്, രാഹുൽ ഗാന്ധി ഒരു കൊല്ലം മുമ്പ് കണ്ടിരുന്ന പോലെ രാഹുൽ ഗാന്ധിയെ അല്ല ഇത്തവണ കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടെ മെച്ചുവർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് ക്യാമ്പയിനിങ് ചെയ്യാതെ, കോൺഗ്രസ് ഒരിടത്ത് പോലും നെഗറ്റീവ് ക്യാമ്പയിനിങ് ചെയ്തിട്ടില്ല ഇത്തവണ. അത് ബി ജെ പി അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 2012 ബി ജെ പി ആണ് പോസിറ്റീവ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്, കോൺഗ്രസിന്റെ അതേസമയം നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു. ഇത്തവണ നേരെ മറിച്ചാണ്, ബി ജെ പി ആണ് കുറച്ചെങ്കിലും നെഗറ്റീവ് ക്യാമ്പയിൻ എന്ന് പറയാൻ പറ്റുന്നത്. കോൺഗ്രസിന്റെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു. അതിനകത്ത് കമ്മ്യൂണലിസം അങ്ങനെയുള്ള ഇഷ്യൂസ് അവർ കൊണ്ടുവരികയും ചെയ്തിരുന്നില്ല, ഡെവലപ്മെന്റ് ഇഷ്യൂസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനുമായിരുന്നു. ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചോളം ഇതൊരു വലിയ മാറ്റവുമാണ്. ഈ ഇലക്ഷന്റെ റിസൾട്ട്സ്, അത് കോൺഗ്രസ് പാർട്ടി ജയിച്ചില്ലെങ്കിൽ കൂടിയും ഒരു 44-45 സീറ്റിൽ നിന്നും ഒരു 70 സീറ്റോ അല്ലെങ്കിൽ 60-70 സീറ്റിലേക്ക് ഉയരുകയാണെങ്കിൽ പോലും അത് തന്നെ ഒരു കാര്യമായ ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് തന്നെ അത് കാണേണ്ടി വരും. അത് അൽപേഷ് ഠാക്കൂർ, ഹാർദിക് പട്ടേൽ, ജിഗ്നേഷ് മെവാനി ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ നേതാക്കൾ, ഓരോ സെഗ്മെന്റിലെയും നേതാക്കൾ ഇവരെ ഒന്നിച്ച് നിർത്തിയിട്ട് നയിച്ചിട്ടുള്ള ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് പ്രസക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് അത് അതൊരു അത് നേട്ടവുമായിരിക്കും അത് സംഭവിക്കുകയാണ്.
തീർച്ചയായും. എന്തായാലും നാളെ ഈ സമയത്തോടു കൂടി അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ശ്രീ ദിനേശ് നാരായണൻ ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചതിനെ.
താങ്ക് യു വെരി മച്ച്.